2024 December 28 ശനിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നു രാഹുൽ. കണ്ണുനീർ തുള്ളിയായി നിള. ജിബിൻ സഹയ എഴുതുന്നു. ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ കുടിവെള്ളക്ഷാമം വർദ്ധിപ്പിക്കുമെന്ന ആശങ്കയോടെ ഭാരതപ്പുഴയിൽ വരൾച്ച അതിരൂക്ഷമാകുന്നു. വേനലെത്തും മുന്നേ നീർച്ചാലായി മാറിയ നിളയുടെ പല ഭാഗങ്ങളിലും നീരൊഴുക്ക് പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ്. നിലവിൽ അവശേഷിക്കുന്ന ജലക്കുഴികൾ പോലും വരണ്ടുണങ്ങി തുടങ്ങി. ഇതിനകം തന്നെ കുടിവെള്ളക്ഷാമം രൂക്ഷമായ ഭാരതപ്പുഴയുടെ തീരപ്രദേശങ്ങളിൽ വേനലിന്റെ കാഠിന്യമേറുന്നതോടെ കൊടും വരൾച്ചയാകും അഭിമുഖീകരിക്കേണ്ടി വരികയെന്നാണ് മുന്നറിയിപ്പുകൾ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയായ ഭാരതപ്പുഴയുടെ ഈ കൊടും വരൾച്ച സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ജലക്ഷാമവും വേനൽ കെടുതികളും നേരിടുന്ന പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളെയാണ് പ്രതികൂലമായി ബാധിക്കുക. ഈ മൂന്ന് ജില്ലകളിലുമായി 40 ലക്ഷത്തോളം കുടുംബങ്ങളാണ് പ്രത്യക്ഷമായും പരോക്ഷമായും ഭാരതപ്പുഴയെ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നത്. പശ്ചിമഘട്ടത്തിലെ ആനമലയിൽ നിന്നുൽപ്പതിച്ച് 250 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഭാരതപ്പുഴ കേരളത്തിലെ ഈ മൂന്ന് ജില്ലകളിലായുള്ള 8 പ്രധാന നഗരസഭകളിലൂടെയും 175 ഗ്രാമപഞ്ചായത്തുകളിലൂടെയുമാണ് കടന്നു പോകുന്നത്. ഈ പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും പുറമെ സമീപ പഞ്ചായത്തുകളുടെ കൂടി പ്രധാന ജലസ്രോതസ്സാണ് ഭാരതപ്പുഴ. ഇവിടങ്ങളിൽ ജലവിഭവ വകുപ്പ് വഴിയും മറ്റുമായി നടപ്പാക്കിയിട്ടുള്ള പ്രധാന കുടിവെള്ള പദ്ധതികളുടെയെല്ലാം ഉറവിടം ഭാരതപ്പുഴയാണെന്നിരിക്കെ ഇത്തവണ വരൾച്ചയുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ പ്രവചനാതീതമാകുമെന്ന് ഉറപ്പാണ്. സാധാരണഗതിയിൽ മാർച്ച് അവസാന ഭാഗത്തിലും ഏപ്രിൽ ആദ്യത്തിലുമായാണ് ഭാരതപ്പുഴ വറ്റി വരളാറ്. എന്നാൽ ഇത്തവണ മഴയിലുണ്ടായ കുറവ് മൂലം ഭാരതപ്പുഴയിലെയും വലിയ തോതിൽ ബാധിച്ചു. പ്രതിവർഷം 1552.3 ക്യുബിക് മില്ലിമീറ്റർ ജലലഭ്യതയാണ് ഭാരതപ്പുഴയ്ക്കുള്ളത്. 1341.2 ക്യുബിക് മില്ലിമീറ്റർ ഉപരിതല ജലവും 211.1 ക്യുബിക് മില്ലിമീറ്റർ ഭൂഗർഭ ജലവും. മഴ കുറഞ്ഞതോടെ ഉപരിതല ജലത്തിന്റെ അളവ് കുത്തനെ കുറഞ്ഞു. മണൽവാരലും മറ്റുമായുള്ള പുഴ നശീകരണത്തോടെ ഭൂഗർഭ ജലവും ഇല്ലാതായ അവസ്ഥയിലാണ്. നവംബർ ഡിസംബർ മാസങ്ങളിൽ തന്നെ നിള നീർച്ചാലായി മാറിക്കഴിഞ്ഞിരുന്നു. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വരൾച്ച കൂടുമ്പോൾ മലമ്പുഴ ഉൾപ്പെടെയുള്ള ഡാമുകൾ തുറന്നുവിട്ട് ജലമെത്തിക്കാറാണ് പതിവ്. എന്നാൽ ഇത്തവണ മലമ്പുഴ ഡാം നേരത്തെ തന്നെ തുറന്നുവിട്ടിരുന്നു. എന്നിട്ട് മാർച്ച് മാസം എത്തും മുമ്പ് തന്നെ നീരൊഴുക്ക് പൂർണ്ണമായും നിലച്ച അവസ്ഥ അധികൃതരെയും അങ്കലപ്പയിലാക്കിയിരിക്കുകയാണ്. ജലം സംഭരിക്കാൻ മാർഗങ്ങളില്ല. കഴിഞ്ഞ പ്രളയകാലത്ത് ഷൊർണൂർ തടയണയിൽ നിന്ന് മണൽ വന്ന് അടിഞ്ഞു കൂടിയതിനാൽ വെള്ളം സംഭരിക്കാൻ കഴിയാത്ത സാഹചര്യമായി. ഒട്ടേറെ പദ്ധതികൾ ഭാരതപ്പുഴയ്ക്ക് വേണ്ടി നഗരസഭ ആസൂത്രണം ചെയ്തിട്ടുണ്ടെങ്കിലും മണൽ നീക്കാൻ ഇതുവരെയും നടപടി എടുത്തിട്ടില്ല. വെള്ളം സംഭരിക്കാൻ കഴിയാതായതോടെ സമീപത്തെ ഏക്കർ കണക്കിന് കൃഷിയും പ്രതിസന്ധിയിലാണ്. മുൻമാസങ്ങളിൽ ഷട്ടറുകൾ തുറന്നിട്ട് തടയണയിലെ വെള്ളം ഒഴുകിപ്പോയതും പ്രതിസന്ധിക്ക് കാരണമായി എന്നാണ് കർഷകർ പറയുന്നത്. ഷൊർണൂരിലെ കാരക്കാട് പോലുള്ള പ്രദേശങ്ങളിൽ കൃഷി ഇറക്കാൻ വെള്ളമില്ലാതെ നെൽപ്പാടങ്ങൾ വിണ്ടുകീറിയ അവസ്ഥയിലാണ്. തടയണയിൽ മതിയായ ജലം സംഭരിക്കാൻ കഴിയാത്തതിനാൽ വേനലിൽ കുടിവെള്ള പ്രശ്നം രൂക്ഷമാകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ആകെ 360 മീറ്റർ നീളത്തിലും 2.5 മീറ്റർ വീതിയിലുമാണ് തടയണ നിർമ്മിച്ചിട്ടുള്ളത്. പ്രതിദിനം 20 ദശലക്ഷം ലിറ്റർ ശേഷിയുള്ള ശുദ്ധീകരണ ടാങ്ക്, മോട്ടോർ പമ്പുകൾ, ട്രാൻസ്ഫോമർ എന്നിവ ഉൾപ്പെടുന്ന കുടിവെള്ള പദ്ധതിയാണ് ഭാരതപ്പുഴയിൽ നിലവിൽ ഉള്ളത്. ഷൊർണൂർ നഗരസഭ പ്രദേശത്തിനും വാണിയംകുളം പഞ്ചായത്തിനും ആണ് തടയണ പദ്ധതി കൂടുതൽ ഗുണം ചെയ്തത്. തൃശൂർ ജില്ലാ മൈനർ ഇറിഗേഷൻ വിഭാഗമാണ് കിഫ്ബി ഫണ്ടിൽ നിന്ന് ഷൊർണൂർ ചെറുതുരുത്തി തീരങ്ങളെ ബന്ധിപ്പിച്ചുള്ള തടയണ നിർമ്മിച്ചത്. ആരെ പഴിക്കണം? ഇരുട്ടി വെളുത്തപ്പോൾ ഭാരതപ്പുഴ ഇങ്ങനെ ആയതല്ല. അങ്ങിങ്ങായി ചില ജലരേഖകൾ ബാക്കി നിൽപ്പുണ്ടെങ്കിലും രക്ഷിക്കാൻ ആളോ ചൂഷണങ്ങൾക്കെതിരെ കാര്യമായ ഒച്ചയനക്കങ്ങളോ ഇല്ല. മലിനീകരണം, കയ്യേറ്റം, പ്രളയം, തീരത്തെ കൃഷിയിൽ വന്ന മാറ്റം, വൃഷ്ടിപ്രദേശത്തെ ഭൂവിനിയോഗത്തിലുണ്ടായ അശാസ്ത്രീയതയും വനനശീകരണവും പ്രകൃതി വിഭവ ചൂഷണം, തദ്ദേശ സ്ഥാപനങ്ങളുടെ താല്പര്യക്കുറവ്, സർക്കാർ തലത്തിലുള്ള ഏകോപനക്കുറവും നയമില്ലായ്മയും അശാസ്ത്രീയ പദ്ധതികൾ, നദീ ജലക്കരാറിന്റെ ലംഘനം തുടങ്ങിയ എണ്ണമറ്റ കാരണങ്ങളിലേക്കാണ് അന്വേഷണത്തിൽ നമ്മളെത്തുന്നത്. മണലെടുപ്പ് ഭാരതപ്പുഴയിൽ നിരോധിക്കപ്പെട്ടതാണ്. പക്ഷേ ചിലയിടങ്ങളിൽ ഇപ്പോഴുമുണ്ട്. കൈവഴികളിലും അതിലേക്ക് വരുന്ന ഉപനദികളിലുമെല്ലാം തലച്ചുമടായും ചെറുവാഹനങ്ങളിലുമെല്ലാം മണലെടുപ്പ് സജീവം. മധ്യഭാഗത്ത് മണലെടുപ്പില്ലാത്തതിനാൽ അവിടം ഉയർന്നിരിക്കുന്നു. ആ ഭാഗത്ത് മരങ്ങളും സസ്യജാലവും വളർന്നിരിക്കുന്നു. കരയോട് ചേർന്നുള്ള മണലുറ്റൽ കാരണം ഓരങ്ങൾ ഇരിഞ്ഞ് പുഴയുടെ ഘടന തന്നെ മാറി. പുഴയോര സസ്യങ്ങളായ മുളകൾ നിളയുടെ തീരങ്ങളിൽ കാണാനില്ല. ഭാരതപ്പുഴയുടെ ജലസമൃദ്ധിക്ക് മുഖ്യ കാരണമായി തലയുയർത്തി നിന്ന ഉൾനാടൻ കുന്നുകളിലേറെയും നഷ്ടപ്പെട്ടു. കുന്നുകളിലെ ചെറുകാടുകൾ വെട്ടിവീഴ്ത്തി. പ്രളയം പുഴയുടെ ഘടന മാറ്റി. പ്രളയം ഭാരതപ്പുഴയുടെ ആഴവും വ്യാപ്തിയും കുറച്ചിരിക്കുന്നു. മണ്ണും മണലും പുഴയിലെ സസ്യങ്ങളും ജൈവാംശങ്ങളുമെല്ലാം ചേർന്ന് പുഴകളിൽ ഒരു പ്രത്യേക ജൈവമണ്ണ് രൂപപ്പെടാറുണ്ട്. സ്പോഞ്ച് പോലുള്ള ഈ ജൈവമണ്ണാണ് പുഴജലം നിലനിർത്തുന്നത്. പുഴയുടെ ഉറവിടങ്ങളിലും ജൈവമണ്ണിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ഇന്ന് അതും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ധാരാളം സുഷിരങ്ങളുള്ള മണലും ജലശേഷി നിലനിർത്തുവാൻ സഹായിക്കുന്ന ജൈവമണ്ണുമെല്ലാം ഭാരതപ്പുഴയിൽ പ്രളയശേഷം ഒലിച്ചകന്നു. മഴവെള്ളപ്പാച്ചിലിൽ ഒഴുകി വന്ന മണ്ണിന് ജലം പിടിച്ചു നിർത്താൻ ശേഷിയില്ല എന്ന അഹല്യ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരുന്നു. ഗായത്രിപ്പുഴയിലും കോരപ്പുഴയിലും മരമ്പുഴയിലുമെല്ലാം പ്രളയത്തിൽ ഒലിച്ചെത്തിയ മണ്ണ് പുഴയുടെ സ്വാഭാവികതയെ മാറ്റിയിരിക്കുന്നുവെന്നും അവരുടെ പഠനങ്ങൾ തെളിയിക്കുന്നു. ജലം നിലനിർത്താൻ ശേഷിയില്ലാത്ത മണൽ ധാരാളമായി മണ്ണുമായി ഇഴുകിച്ചേർന്ന് ഭാരതപ്പുഴയിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ചാലുകൾ നഷ്ടപ്പെട്ട് പുഴ തരിച്ചായും കരഭൂമിയായും മാറിക്കഴിഞ്ഞു. ഇതാണ് പ്രളയശേഷമുള്ള ഭാരതപ്പുഴയുടെ സുപ്രധാന മാറ്റം. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളും തദ്ദേശ സ്ഥാപനങ്ങളും ഒരുമിച്ച് കൈകോർത്ത് നിളയെ വീണ്ടെടുക്കാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. കേവലം ആസൂത്രണത്തിൽ മാത്രം ഒതുങ്ങാതെ അവയെല്ലാം യഥാസമയം നടപ്പാക്കുകയും കാലാകാലങ്ങളിൽ വിലയിരുത്തലുകളും വേണം. എങ്കിൽ മാത്രമേ നിള എന്ന സംസ്കൃതിയെ ജീവനറ്റുപോകാതെ കാത്തുസൂക്ഷിക്കാനാകൂ.